ആദിമസഭയുടെ സുവിശേഷവൽക്കരണ രൂപി എന്തായിരുന്നുവെന്നറിയാമോ? ബ്രദർ അഗസ്റ്റിൻ ക്രിസ്റ്റി PDM എഴുതുന്ന ലേഖനം എവിടെ തുടങ്ങണം സുവിശേഷവൽക്കരണം. ഞങ്ങൾ മൂന്നു പേർ പഠനത്തിനു വേണ്ടി വീട് വാടകയ്ക്കെടുത്തത് ശോഭ എന്ന ചേച്ചിയുടെ വീടിൻ്റെ അടുത്തായിരുന്നു. അവിടെ താമസമാക്കിയ നാൾ മുതൽ ഞങ്ങൾക്ക് ഭക്ഷണം തയ്യാറാക്കി നൽകിക്കൊണ്ടിരുന്നത് ശോഭ ചേച്ചിയും ജന്മന അന്ധരായ രണ്ട് മക്കളും മാത്രമുള്ള ഈ കുടുംബമാണ്. അവർ ജീവിതത്തിൽ അനുഭവിക്കുന്ന തകർച്ചകളെക്കുറിച്ച് കേട്ടപ്പോൾ മുതൽ ഈശോയെക്കുറിച്ച് അവർ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. എന്നാൽ അക്രൈസ്തവരായ ആ കുടുംബത്തോട് ഈശോയെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കാനുള്ള ജ്ഞാനം എനിക്കില്ലായിരുന്നു. ആറുമാസത്തോളം കഴിഞ്ഞപ്പോൾ ശോഭ ചേച്ചിക്ക് ക്യാൻസർ പിടിപെട്ടു. ക്യാൻസറാണെന്ന് ആദ്യം ശോഭ ചേച്ചി പങ്കുവെച്ചത് ഞങ്ങളോടാണ്. സ്വന്തം മക്കളെപ്പോലെ കണ്ടതുകൊണ്ടാകും ഞങ്ങളോട് അക്കാര്യം പറഞ്ഞത്. ഏതായാലും തുടർ ചികിത്സയെക്കുറിച്ച് ഞങ്ങളും ആലോചിച്ചു തുടങ്ങി. അടുത്ത ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോകണം, ചികിത്സ ആരംഭിക്കണം, കാര്യങ്ങൾ മൊത്തത്തിലൊന്ന് പ്ലാൻ ചെയ്യണം. പക്ഷേ ബൈസ്റ്റാൻഡറായി കൂടെ പോകുവാൻ ആളില്ല. തൊട്ടടുത്ത ദിവസം വിശുദ്ധ കുർബാനയ്ക്കിടെ ഈശോ എന്നോട് പറഞ്ഞു, ബൈസ്റ്റാൻഡറായി ശോഭ ചേച്ചിക്കൊപ്പം പോകണം, റിസ്ക് ഉണ്ട്, ആ റിസ്ക് നീ എടുക്കണം. ഞാൻ യെസ് ലോർഡ് പറഞ്ഞു. കാരണം ഇതുപോലെ യെസ് പറഞ്ഞതൊക്കെ പിന്നീട് വലിയ അനുഗ്രഹമായിട്ടുള്ളത് എനിക്കറിയാം. പിറ്റേ ദിവസം തൊട്ട് ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ബൈസ്റ്റാൻഡറായി ശോഭ ചേച്ചിക്കൊപ്പം പോകാൻ തുടങ്ങി. കാണുന്നവരൊക്കെ ചോദിക്കും, അമ്മയാണോ എന്ന്. അതെ, അമ്മയെപ്പോലെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആ ബൈസ്റ്റാൻഡർ റോൾ ഭംഗിയായി നിർവഹിക്കാൻ ശ്രമിച്ചു. യാത്രക്കിടയിൽ ചേച്ചി വിഷമങ്ങൾ പറയുമ്പോൾ ഞാൻ തിരിച്ച് ഈശോയെക്കുറിച്ച് പറയും. ഈശോയെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും ഈശോ എന്തിനാണ് കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റത് എന്നുമൊക്കെ എനിക്കന്ന് അറിയാവുന്നതുപോലെ പറഞ്ഞുകൊടുക്കും. കരുണക്കൊന്ത ചൊല്ലിയും പീഡാനുഭവ രഹസ്യങ്ങൾ ധ്യാനിച്ചും ആ സഹോദരി കീമോ വാർഡിലെ മണിക്കൂറുകൾ അനുഗ്രഹപ്രദമാക്കി. കർത്താവ് നൽകിയ അവസരം പ്രയോജനപ്പെടുത്തുക മാത്രമാണ് ഞാൻ ചെയ്തത്. അവിടം കൊണ്ട് തീർന്നില്ല. ഒരു ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും കീമോ കഴിഞ്ഞ് തിരിച്ചു വരുന്ന ദിവസം ബൈപ്പാസിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഡ്യൂട്ടി കഴിഞ്ഞ് ജോലിക്കാർ ഇറങ്ങുന്ന കാഴ്ച ഞാൻ ബസ്സിലിരുന്ന് കണ്ടു. അന്നേരം ഞാനിങ്ങനെ കർത്താവിനോട് പ്രാർത്ഥിച്ചു, ഈശോയെ, ഇതുപോലെ ഒരാശുപത്രിയിൽ എനിക്കും ഒരു ജോലി തരണേ. മെഡിക്കൽ മേഖലയിലാണ് ഞാനും പഠനം നടത്തിക്കൊണ്ടിരുന്നത്. നിങ്ങൾക്കറിയാമോ, അതേ ആശുപത്രിയിൽ തന്നെ മികച്ചൊരു ജോലി തന്നുകൊണ്ടാണ് കർത്താവ് എന്നെ കേട്ടത്. അതെങ്ങനെ സംഭവിച്ചു എന്നത് ഇന്നും എനിക്ക് അജ്ഞാതമാണ്, അത്ഭുതവുമാണ്. ഒരു കാര്യം ഉറപ്പ്, കർത്താവിനെ ശ്രവിച്ചപ്പോൾ, അവിടുത്തേക്ക് വേണ്ടി ഓടിയപ്പോൾ, യേശുവിനെ ഏറ്റുപറഞ്ഞപ്പോൾ, സുവിശേഷത്തിന് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സാക്ഷിയായപ്പോൾ അവിടുന്ന് എന്നെ മാനിച്ചു. അത്ര തന്നെ. ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ കർത്താവിനാണ് കടം കൊടുക്കുന്നത്, അവിടുന്ന് ആ കടം വീട്ടും. സുഭാഷിതങ്ങൾ 19:17. അനുഭവം കൊണ്ട് മനസ്സിലാക്കിയിട്ടുള്ള ഏതാനും കാര്യങ്ങൾ ഇവയാണ്. കർത്താവിനെക്കുറിച്ച് പറയണം എന്ന് ആഗ്രഹമുള്ള ഒരാൾക്ക് അവിടുന്ന് അവസരങ്ങളും അതിനുള്ള കൃപകളും നൽകുന്നുണ്ട്. അത് വിനിയോഗിക്കണം എന്നു മാത്രം. രണ്ടാമതായി, പാപങ്ങൾക്കു വേണ്ടിയുള്ള കർത്താവിൻ്റെ ശുശ്രൂഷയെ അവഗണിക്കരുത്, അത് ചെയ്യാതെ പോകരുത്. അവിടുത്തെ അറിയേണ്ടവരാണ് എല്ലാവരും തന്നെ. അത്തരം അവസരങ്ങൾ വിനിയോഗിക്കുകയും പുതിയവ നമ്മൾ കണ്ടെത്തുകയും വേണം. പ്രത്യേകിച്ച് ഈശോയെ നേരിട്ട് അറിഞ്ഞിട്ടില്ലാത്ത ആത്മാവിൽ ദരിദ്രരായവർക്കു വേണ്ടിയുള്ളവ. സന്തോഷത്തോടെ മടുപ്പ് കൂടാതെ വേണം ഇക്കാര്യം ചെയ്യാൻ. നമുക്ക് സ്വന്തമായി ഒരു മിഷൻ ഉണ്ടെങ്കിൽ പാപങ്ങളെ പരിഗണിച്ചുകൊണ്ട് വേണം അത് മുന്നോട്ട് പോകുവാൻ. നമുക്ക് കുറച്ച് നഷ്ടങ്ങൾ വരുമെന്ന തോന്നലുണ്ടായാലും കർത്താവിനു വേണ്ടിയാണല്ലോ എന്ന മനസ്സോടെ അധ്വാനിക്കണം. എല്ലാം അവിടുന്ന് കാണുന്നുണ്ട്, അവിടുന്ന് എണ്ണി എണ്ണി അനുഗ്രഹിക്കും തീർച്ച. എന്തെന്നാൽ പരിശോധിതർക്കുള്ള പ്രേഷിതത്വം പത്രോസിലൂടെ നിറവേറ്റുന്നവൻ തന്നെ വിജാതീയർക്കു വേണ്ടി എന്നിലൂടെ പ്രവർത്തിക്കുന്നു. നേതൃസ്തംഭങ്ങളായി ഗണിക്കപ്പെട്ടിരുന്ന യാക്കോബും കേപ്പായും യോഹന്നാനും ദൈവത്തിൻ്റെ കൃപ എനിക്ക് ലഭിച്ചിരിക്കുന്നുവെന്ന് കണ്ട് തങ്ങളുടെ കൂട്ടായ്മയുടെ വലത്തുകരം എനിക്കും ബർണാബാസിനും നീട്ടിത്തന്നു. പാപങ്ങളെപ്പറ്റി ചിന്ത വേണം എന്നു മാത്രമേ ഞങ്ങളോട് അവർ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അതുതന്നെയാണ് എൻ്റെ തീവ്രമായ താൽപ്പര്യം. ഗലാത്തിയ 2:8-9. ആദിമസഭയുടെ സുവിശേഷവൽക്കരണ അരൂപി അഥവാ ഇവാഞ്ചലൈസേഷൻ സ്പിരിറ്റ് ഇതായിരുന്നു. നമുക്കും ഇതുപോലൊരു കൃപ സ്വീകരിക്കാം, പ്രയോജനപ്പെടുത്താം.